ഇത് മഞ്ഞുകാലം. മഞ്ഞിൻ പട്ടുപുതച്ച പ്രഭാതങ്ങളും കരിമ്പടം പുതച്ച രാവുകളുമുള്ള ശൈത്യകാലം. സന്തോഷത്തിന്റെ കാലമാണോ അതോ മൂടിപ്പുതച്ച് വീട്ടിനുള്ളിലിരിക്കാൻ തോന്നുന്ന അലസകാലമാണോ ഇത്? പലർക്കും പല അഭിപ്രായമായിരിക്കും. കേരളത്തിൽ ജീവിക്കുമ്പോൾ തണുപ്പുകാലം എന്നും സുഖമുള്ള ഒരു ഓർമ്മയായിരുന്നു. ചെറിയൊരു തണുപ്പുകാലമെന്നേ പറയാൻ പറ്റൂ, മഞ്ഞുകാലമെന്ന് പറ്റില്ല. കാരണം കേരളത്തിൽ മഞ്ഞില്ല. വൃശ്ചിക കുളിരിന് എന്നും സുഖമായിരുന്നു. മൂടാനൊരു കമ്പിളിപ്പുതപ്പ് കിട്ടിയാൽ ലോകത്തിലെ ഏറ്റവും സുഖമുള്ള കാലമായിരുന്നു. പുലരിമഞ്ഞിന്റെ കുളിരും പുൽക്കൊടിത്തുമ്പുകളിലെ മഞ്ഞുതുള്ളിയും കേരളത്തിൽ കവിഭാവനകളെ തഴുകിയുണർത്തി. പക്ഷേ യഥാർത്ഥ ശൈത്യമുള്ള രാജ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. തണുപ്പിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ച ശേഷം ഓസ്ട്രേലിയയിലേക്കെത്തിയ മലയാളികളിൽ പലരും ചോദിക്കും, ഓ, ഇതൊക്കെ ഒരു തണുപ്പാണോ എന്ന്. എന്നാൽ കേരളത്തിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നവരാണ് തണുപ്പുകാലം അല്പം ക്രൂരമാകാമെന്നും പലപ്പോഴും മനസ്സിലാക്കുന്നത്. തൊലിപ്പുറം തുളച്ചു കയറുന്ന മഞ്ഞിന്റെ കാഠിന്യം പലരെയും രോഗശൈലിയിലെത്തിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷം മറ്റു പലർക്കും ഏകാന്തത നൽകും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കവികൾ മഞ്ഞുകാലത്തെ ക്രൂരമെന്ന് വിശേഷിപ്പിക്കുന്നത്. ശൈത്യകാലം വന്നാൽ പിന്നെ വസന്തമെത്താൻ അധികം വൈകില്ല എന്ന പ്രതീക്ഷയുമായി പി ബി ഷെല്ലിയെപ്പോലുള്ള കാൽപ്പനിക കവികൾ ജീവിച്ചത്. എങ്കിലും മഞ്ഞുകാലത്തെ ആഘോഷമാക്കുന്നവരും ഏറെയാണ്. പക്ഷെ ഈ ശൈത്യകാലത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ആരോഗ്യം തന്നെയാണ് പ്രധാനം. തണുപ്പുകാലം ആഘോഷമാക്കാനിറങ്ങുന്നവർ ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കിടപ്പായതു തന്നെ. ഈ കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മെൽബണിലെ ഡോക്ടർ ജോജി തോമസ് വിശദീകരിക്കുന്നു.
ഒരു സാധാരണ ഒരു ഡ്രസ്സിന് മണ്ടയ്ക്ക് ജാക്കറ്റ് കട്ടിയുള്ള ഉടുപ്പ് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് പല ലേയേഴ്സ് ആയിട്ട് ക്ലോത്ത് ധരിക്കുന്നത്. അത് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് കളിക്കാൻ പോകുന്ന ഒരാള് ഒന്ന് രണ്ട് ലെയർ ഇടുന്നതിന് പകരം ഒരു തെർമൽ ഉള്ളിലിട്ടോണ്ട് അതിന്റെ മണ്ടയ്ക്ക് സാധാരണ ഉടുപ്പ് ഇട്ടോണ്ട് അതിന്റെ മേളില് ഒരു ജാക്കറ്റ് അതല്ലെങ്കിൽ രണ്ട് ചെറിയ ജാക്കറ്റ് ഇടുന്നതായിരിക്കും. അന്നേരം നമുക്ക് ആക്ടിവിറ്റിയുടെ ഇന്റൻസിറ്റി അനുസരിച്ച് അത് കുറയ്ക്കാൻ പറ്റും.
മിക്കവാറും എല്ലാ വീടുകളിലും ഈ സമയത്ത് ഹീറ്റർ ഉപയോഗിക്കാറുണ്ട്. ഈ അടച്ചിട്ട മുറിയിലൊക്കെ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഹീറ്ററുകള് സ്പേസ് ഹീറ്റേഴ്സ് ചിലത് പഴയ വീടുകളിലുള്ള സ്പേസ് ഹീറ്റേഴ്സ് സർവീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും അഫക്ട് ചെയ്യാറുണ്ട്. ചില കുട്ടികൾ ഈവൻ മരിക്കാനിടയായ കേസുകളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റേഡിയൻ ഹീറ്റേഴ്സ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ റേഡിയൻ ഹീറ്റേഴ്സ് വളരെ പെട്ടെന്ന് ചൂടായി കുഞ്ഞുങ്ങൾക്ക് പൊള്ളലുകൾ ഡീപ്പ് ബേൺസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ ചിലര് ക്ലോത്ത്സ് ഈ ഹീറ്ററിന്റെ മണ്ടയ്ക്കിട്ട് ക്ലോത്ത് ഡ്രൈ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് തീ പിടിച്ച് ചില വീടുകൾ കത്തിപ്പോകാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
തണുപ്പ് കാലത്ത് കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും തണുത്ത കാറ്റടിക്കുകയും പുറത്തു പോവുകയുമൊക്കെ ചെയ്യുമ്പോൾ. സിഡ്നിയിൽ മൂന്ന് കുട്ടികളുടെ അമ്മയായ ഡെയ്സി ആന്റണി പറയുന്നത് കേൾക്കാം.
കുട്ടികളുമായിട്ട് തണുപ്പുകാലം കഴിച്ചുകൂട്ടുക എന്നത് കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഒരു വലിയ പ്രയാസം തന്നെയാണ്. കുട്ടികളില് കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ നീർദോഷവും അതേ തുടർന്ന് ചുമ പനി കഫക്കെട്ട് അങ്ങനെ ശ്വാസസംബന്ധമായ അസുഖങ്ങളാണ് കൂടുതലും കുട്ടികളിൽ കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ളത് എക്സീമ പോലെ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളിൽ ത്വക്ക് വളരെ ഡ്രൈ ആയി ചൊറിച്ചിലും മറ്റും തുടങ്ങി എക്സീമ കൂടുതൽ വേഴ്സായി വരുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോ തണുത്ത വായു ശ്വസിച്ച് മൂക്കിൽ നിന്ന് രക്തം വരുന്നതും ചില കുട്ടികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്.
കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ ജോജി തോമസ് നിർദ്ദേശിക്കുന്നു.
കുട്ടികളുടെ കാര്യത്തിൽ ആഹാരത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതും ഒരു ആഹാരം ഹോൾ ഗ്രെയിൻസ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആൻഡ് ബെറീസ് നമ്മുടെ ഈ സ്ട്രോബെറീസ് അങ്ങനെയുള്ള ബെറീസ് വേണം. പിന്നെ ഉള്ളത് പല കുട്ടികൾക്കും പെട്ടെന്ന് ടോൺസിൽസ് വലുതാകാനും അല്ലെങ്കിൽ ചെറിയ കോൾഡ് വന്നു കഴിഞ്ഞാൽ തൊണ്ടവേദന വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ബ്രീതിങ് തടസ്സമാകാൻ വലുതായിട്ട് ടോൺസിൽ വലുതായി കഴിഞ്ഞാൽ ബ്രീതിങ് തടസ്സമാകും. അപ്പോൾ ഒരു ചെറിയൊരു പില്ലോ കൂടെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ തല ഇച്ചിരി പൊക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രീതിങ് അഫക്ട് ചെയ്യാതിരിക്കും.
ചില കുട്ടികൾക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നെന്ന് പറയാറുണ്ട്, അത് എന്തുകൊണ്ടാണ്?
അത് പലപ്പോഴും അവിടെ ലിറ്റിൽസ് ഏരിയ എന്ന് പറഞ്ഞു മൂക്കിന്റെ അറ്റത്തായിട്ട് ഒരു ലിറ്റിൽസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ 10 രക്തക്കൊഴലുകളോളം ഉണ്ട്. ആ അതില് ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ചെയ്യുന്നത് അസ്വാറും കാണാവുന്ന. അപ്പം ചെറിയ കോൾഡ് വന്നു കഴിയുമ്പോൾ ഇത് വലുതായിട്ട് വളർന്ന് അല്ലെങ്കിൽ വികസിച്ച് ചിലപ്പം പൊട്ടും. അത് ചിലപ്പം മൂക്കില് മൂക്കളെ ചീറ്റുമ്പോഴും ഒക്കെ ആയിരിക്കും അത്. ചെറുതായി നമ്മള് കണ്ടിന്യൂസ് പ്രഷർ ആ ഏരിയയില് മൂക്കിന്റെ ബോണിന് താഴെയായിട്ടുള്ള ഏരിയയില് കണ്ടിന്യൂസ് പ്രഷർ ഒരു 6 മിനിറ്റ് നേരത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് രണ്ട് സൈഡിലായിട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് 6 മിനിറ്റ് നേരം ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ബ്ലീഡിങ് എല്ലാം നിൽക്കാവുന്നതാണ്. പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണുകയും ചെയ്യുക.
അല്പം കരുതലോടെയാണെങ്കിൽ തണുപ്പുകാലം മനോഹരമാക്കാം, ആസ്വദിക്കാം. അതിനുശേഷം നല്ലൊരു വസന്തകാലത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം.